أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون.
ഗതിമുട്ടിയവൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുകയും ക്ലേശം ദൂരീകരിക്കുകയും നിങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്യുന്നതാരാണ്? അള്ളാഹുവിനോടൊപ്പം മറ്റുവല്ല ദൈവവുമുണ്ടോ? നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉപദേശം സ്വീകരിക്കുന്നുള്ളൂ. അള്ളാഹു പറയുന്നു, ഞാൻ ഗതിമുട്ടിയവൻ്റെയും അസ്വസ്ഥപരിതൻ്റെയും ദുആ സ്വീകരിക്കുന്നു. കഴിഞ്ഞ ജുമായിലും ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നും അതിൻ്റെ യുക്തിയും തത്വവും എന്താണെന്നും വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദുആയുടെ വിഷയം തന്നെയാണ് ഇന്നും തുടരുന്നത്. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹു പറയുന്നു, ഞാൻ ഗതിമുട്ടിയവൻ്റെ ദുആ കേൾക്കുന്നു. ഗതിമുട്ടിയവൻ എന്നതിൻ്റെ വിവക്ഷ അസ്വസ്ഥത എന്ന് മാത്രമല്ല, മറിച്ച് എല്ലാ വഴികളും നഷ്ടപ്പെട്ടവൻ എന്നതും കൂടിയാണ്. ചുരുക്കത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുമ്പോൾ നീയല്ലാതെ ഞങ്ങൾക്കാരുമില്ലെന്നും ഞങ്ങൾ നിന്നിൽ മാത്രമാണ് എല്ലാം സമർപ്പിച്ചിരിക്കുന്നതെന്നും പ്രതീക്ഷയെന്നും നിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നതെന്നുമുള്ള അവസ്ഥയിൽ ആയിരിക്കേണ്ടതാണ്. ജമാഅത്തി തലത്തിലും നമ്മൾ ഇക്കാര്യം ഓർമ്മ വയ്ക്കണം. അതായത്, അള്ളാഹുവല്ലാതെ മറ്റാർക്കും തന്നെ പാകിസ്ഥാനിലോ മറ്റ് രാജ്യങ്ങളിലോ നമ്മൾക്കുള്ള അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതല്ല. മറിച്ച് വ്യക്തിഗതമായ നിലയിൽ നോക്കിയാലും അള്ളാഹു തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നതെന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നതാണ്. അവൻ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ. അവന് മുന്നിൽ തന്നെയാണ് കുനിയാനും കഴിയുകയുള്ളൂ. അവൻ തന്നെയാണ് സാഹചര്യങ്ങൾ ഒരുക്കുന്നവൻ. അവനു മുന്നിൽ കുനിയാത്തവർക്കും അവൻ്റെ ഔദാര്യത്തിൻ്റെ പ്രഭാവമാണുള്ളത്. അതിൽ നിന്നാണ് അവരും അനുഗ്രഹം കരസ്ഥമാക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഗതിമുട്ടിയവൻ എന്നത് സംബന്ധിച്ച് പ്രത്യേകമായും സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത്, അള്ളാഹു തന്നെ തിരിച്ചറിയാനുള്ള സവിശേഷ ലക്ഷണമായി പറയുന്നത് ഞാൻ ഗതിമുട്ടിയവൻ്റെ അസ്വസ്ഥഭരിതമായ പ്രാർത്ഥന സ്വീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ദുആകളിൽ ഈ ഗതിമുട്ടിയ ഒരു അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ദുആകളിലേക്ക് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദുആകൾ തന്നെയാണ് ഇന്ന് നമ്മളകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കുകയുള്ളൂ. മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ഈ ദുആകൾ തന്നെയാണ് പ്രയോജനപ്പെടുകയുള്ളൂ. ഈ കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ദുആ ചെയ്യുകയും അള്ളാഹു അയച്ച വ്യക്തിയോടുള്ള എതിർപ്പ് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അഹമ്മദികളെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ അഹമ്മദിയും തൻ്റെ ദുആകൾക്ക് സ്വീകാര്യത കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗതിമുട്ടിയവൻ്റെ അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടാക്കണമെന്ന കാര്യം തൻ്റെ മനോമുഖരത്തിൽ നല്ലപോലെ ഉറപ്പിക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം ഒരു സ്ഥലത്ത് ഈ വിഷയം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഓർക്കുക, അള്ളാഹു വളരെയധികം നിരാശ്രയനാകുന്നു. ധാരാളമായും നിരന്തരമായും ഗതിമുട്ടിയ അസ്വസ്ഥഭരിതമായ അവസ്ഥയിൽ ദുആ ചെയ്യാത്തിടത്തോളം അവൻ ഗൗനിക്കുന്നതല്ല. സ്വീകാര്യതയ്ക്ക് ഗതിമുട്ടിയ അസ്വസ്ഥഭരിതമായ അവസ്ഥയാണ് നിബന്ധന. ഗതിമുട്ടുക അഥവാ അസ്വസ്ഥഭരിതമാകുക എന്നാൽ ലോകത്തിലെ എല്ലാ മാർഗങ്ങളും അടഞ്ഞുവെന്നും ഇനി അള്ളാഹുവിൻ്റെ തവ്വാബ് അഥവാ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ്റെ വഴി മാത്രമാണ് തങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുകയുള്ളൂവെന്നും 100% ദൃഢബോധ്യമുണ്ടാകണം. നമ്മുടെ ദുആകളിൽ ഈ വേദനാനിർഭരമായ അവസ്ഥ നാം ഉണ്ടാക്കേണ്ടതാണ്. അല്ലാതെ ഈ ദുആകളും ദൈവസ്മരണയും അതരവ്യായാമം മാത്രമാകുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല. ഇത് സംബന്ധമായി ഒരിക്കൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കൽപ്പന നൽകുകയാണ്, അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക. ദൈവസ്മരണ എന്നാൽ ഏതെങ്കിലും ഒരാളുടെ പിന്നിൽ അയാളുടെ ശത്രു ശീഘ്രഗതിയിൽ പിന്തുടരുമ്പോൾ അയാൾ ഒരു ശക്തമായ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിക്കുകയും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് പോലെയാണ്. ഇതേ വിധത്തിൽ മനുഷ്യന് ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ചുരുക്കത്തിൽ, നമ്മൾ ദുആയിലേക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെതിരിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ദുആകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആകൾ, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം പഠിപ്പിച്ച ദുആകൾ, സ്വന്തം ഭാഷയിലുള്ള ദുആകൾ എന്നിവയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പാകിസ്ഥാനിലും മറ്റ് ചില രാജ്യങ്ങളിലും നമുക്ക് സ്വതന്ത്രമായി നമസ്കരിക്കാനോ സ്വതന്ത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനോ സ്വതന്ത്രമായി അള്ളാഹുവിൻ്റെ അവസാനത്തെ ന്യായപ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ സ്വതന്ത്രമായി ഇസ്ലാമിക ചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാനോ കഴിയുന്നില്ല. ശൈത്താന്റെ സിൽബന്ധികൾ എല്ലാ സമയത്തും അഹമ്മദികൾക്കെതിരിൽ നടപടികളെടുക്കാനും പരസ്പരം മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ നിഗമനമനുസരിച്ച് പുണ്യം കരസ്ഥമാക്കാനും എവിടെ എപ്പോൾ അവസരം കിട്ടുമെന്ന് തക്കം പാർത്ത് കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു അഹമ്മദിയെ ഷഹീദാക്കുകയുണ്ടായി. ഘാതകനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന മദ്രസയിലെ മൗലവിയോട് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും അടുത്ത വഴി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും സമീപസ്ഥമായ മാർഗം നിങ്ങൾ ഏതെങ്കിലും കാഫിറിനെ കൊല്ലുകയാണ്. അഹമ്മദി കാഫിറായതുകൊണ്ട് അവരെ കൊല്ലുന്നത് അനുവദനീയമാണ്. എന്നാൽ വാസ്തവത്തിൽ ഇവർ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ വരുന്നതിനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ അവസ്ഥയിൽ ഗതിമുട്ടിയവന്റെ അവസ്ഥ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം ഗതിമുട്ടുക അഥവാ അസ്വസ്ഥഭരിതമാകുക എന്ന അവസ്ഥയെ തിരിച്ചറിയുന്നതിനെ പറ്റി പറയുന്നു. അതായത് ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നു. ഗതിമുട്ടിയവൻ എന്നതുകൊണ്ട് കേവലം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാരൻ ആയവൻ എന്നാണ്, അല്ലാതെ ശിക്ഷയുടെ കാര്യത്തിലല്ല. ഇന്ന് അഹമ്മദികൾ മാത്രമാണ് ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവർക്കാണ് വിലക്കുകളുള്ളത്. അതായത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും സ്വേച്ഛ കാരണത്താലോ വ്യക്തിപരമായ കുറ്റം കാരണത്താലോ അല്ല ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ ദിവസങ്ങളിലും എപ്പോഴും തങ്ങളുടെ അധരങ്ങളെ ദുആകളും ദൈവസ്മരണയും മുഖേന സജീവമാക്കുക. തങ്ങളുടെ സുജൂദുകളിലും ദുആകളിലും അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടാക്കുകയും വേണം. ഈ സമയത്ത് ഞാൻ വിശുദ്ധ ഖുർആനിലെയും ഹദീസുകളിലെയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിൻ്റെയും ചില ദുആകൾ ചൊല്ലുന്നതാണ്. ഈ ദുആകളിൽ ഇവിടെ ആമീൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് അവയെപ്പറ്റി നല്ലപോലെ ചിന്തിച്ച് അതിലേക്ക് സ്ഥായിയായ ശ്രദ്ധ നൽകുകയും വളരെ അസ്വസ്ഥഭരിതമായി അത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും കൂടാതെ സ്വന്തം ഭാഷയിലും ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, സ്വന്തം ഭാഷയിലും ദുആകൾ ചെയ്യുക. അങ്ങനെ ഗത്യന്തരമില്ലാത്തവന്റെ അസ്വസ്ഥഭരിതമായ അവസ്ഥ അധികമായി ഉണ്ടാക്കുകയും മനസ്സിന് അത് അനുഭവവേദിതമാകുകയും ചെയ്യുന്നതാണ്. സിക്കറി ഇലാഹി അഥവാ ദൈവസ്മരണ ചെയ്യുന്നവനെ സംബന്ധിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിക്കറി ഇലാഹി ചെയ്യുന്നവന്റെയും അത് ചെയ്യാത്തവന്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണ്. ആയതിനാൽ സിക്കറി ഇലാഹി കൊണ്ട് അധരങ്ങളെ സജീവമാക്കുന്ന ജീവനുള്ളവരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇറങ്ങിക്കഴിഞ്ഞ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ദുആ ഉപകരിക്കുന്നതാണ്. ഇതുവരെയും ഇറങ്ങിയിട്ടില്ലാത്ത ആപത്തിൽ നിന്നും ദുആ രക്ഷ നൽകുന്നതുമാണ്. ആയതിനാൽ അല്ലയോ ദേവദാസന്മാരെ, ദുആകൾ ചെയ്യുന്നത് നിങ്ങൾ നിർബന്ധമാക്കുക. ചുരുക്കത്തിൽ, ദുആയുടെ പ്രാധാന്യം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വന്നതുപോലെ ചില ദുആകളെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കാം. ഏറ്റവും ആദ്യം സൂറ ഫാത്തിഹ ആകുന്നു. നമസ്കാരത്തിൽ മാത്രമല്ല, അല്ലാതെയും ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. ജൂബിലി ദുആകളിൽ നമ്മൾ ഇത് നിർദ്ദേശിച്ചിരുന്നു. ആളുകളത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അത് സ്ഥിരമായി ചൊല്ലുന്നത് ശീലമാക്കേണ്ടിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, സൂറ ഫാത്തിഹയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ആത്മാർത്ഥമായും ശ്രദ്ധയോടെയും ചൊല്ലുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, അന്ധകാരത്തിന്റെ ആവരണങ്ങളെ നീക്കുന്നു, മനസ്സിൽ പരന്നിട്ടുള്ള അന്ധകാരത്തെ അകറ്റുന്നു, മനസ്സിനെ വിശാലമാക്കുകയും ചെയ്യുന്നു, ഹൃദയവിശാലതയും സംതൃപ്തിയും നൽകുന്നു, സത്യാന്വേഷകനെ വലിച്ചടിപ്പിച്ചുകൊണ്ട് ദൈവസാമീപ്യം സിദ്ധിച്ചവർക്കുണ്ടാകേണ്ട ജ്യോതിസ്സിനും പ്രഭാവത്തിനും അനുഭവസ്ഥരാക്കുകയും ചെയ്യുന്നു, അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നു. അത് ശ്രദ്ധാപൂർവം ഓതുകയാണെങ്കിൽ ദൈവസാമീപ്യം സിദ്ധിച്ചവരുടെ ഇതുപോലുള്ള സാമീപ്യം അയാൾക്ക് ലഭിക്കുന്നതാണ്, അല്ലാതെ നമുക്ക് അത് കിട്ടാതിരിക്കുന്നതല്ല. അത് ആർക്കും തന്നെ മറ്റേതെങ്കിലും ഉപായവും പദ്ധതിയും മുഖേന ഒരിക്കലും ലഭിക്കാൻ സാധ്യവുമല്ല. ആയതിനാൽ സൂറ ഫാത്തിഹ വളരെ ശ്രദ്ധാപൂർവം മനസ്സിരുത്തി ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സമീപത്തേക്ക് എത്തുന്നതാണ്. മാത്രമല്ല, ചിന്തിക്കുകയാണെങ്കിൽ അതിലെ ദുആകൾ തന്നെ ഒരാളുടെ ഉള്ളിൽ അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടാക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ദുആ, റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്ത് നന്മകൾ നൽകണമേ, ഞങ്ങളെ അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്നതാണ്. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരിടത്ത് പറയുന്നു, വിശ്വാസിയുടെ ബന്ധം ഭൗതിക ലോകവുമായി വിശാലമാകുന്നതിനനുസരിച്ച് അത് അയാളുടെ ഉന്നത പദവികൾക്ക് നിദാനമായി തീരുന്നു. കാരണം അയാളുടെ ലക്ഷ്യം ദീൻ ആയിരിക്കും. അതുകൊണ്ട് ഭൗതിക ബന്ധങ്ങളും അയാൾക്ക് ദൈവദൃഷ്ടിയിൽ പദവികൾ നൽകുന്നതാണ്. കാരണം ദീനിനായിരിക്കും അയാൾ മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് ഭൗതിക സമ്പത്തും അന്തസ്സും ദീനിന്റെ സേവകരായിരിക്കും. ചുരുക്കത്തിൽ, ആത്യന്തിക ലക്ഷ്യം ഭൗതിക ലോകമാകാൻ പാടില്ല. ഭൗതികത കരസ്ഥമാക്കുന്നതിൻ്റെ ഉദ്ദേശവും ദീൻ തന്നെ ആയിരിക്കണം. അള്ളാഹു നൽകിയ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അസാബന്നാർ എന്ന അധ്യാപനത്തിലും ഭൗതികതയെയാണ് മുന്തിച്ചിരിക്കുന്നത്. അതായത് ഭൗതികതയെയാണ് ആദ്യം വെച്ചിരിക്കുന്നത്. എന്നാൽ ഏത് ഭൗതികത? അത് പരലോകത്ത് നന്മയ്ക്ക് കാരണമായി തീരണം. ആഖിറത്തിൽ നന്മയ്ക്ക് നിദാനമാകുന്ന ദുനിയാവിനെയാണ് മുന്തിച്ചിരിക്കുന്നത്. വിശ്വാസി ഭൗതികത കരസ്ഥമാക്കേണ്ടത് പരലോക നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഈ ദുആയുടെ അധ്യാപനത്തിൽ നിന്ന് വ്യക്തമായും മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹസനത്തു ദുനിയ എന്ന പദത്തിൽ വിശ്വാസിയായ ഒരു മുസ്ലിം ഭൗതികത കരസ്ഥമാക്കാൻ അവലംബിക്കേണ്ട എല്ലാ നല്ല മാർഗങ്ങളെ സംബന്ധിച്ചും പരാമർശിച്ചിരിക്കുന്നു. ഭൗതികത നന്മയ്ക്ക് വേണ്ടിയാണ് തേടുന്നതെങ്കിൽ പിന്നെ ആരും ഭൗതികത സമ്പാദിക്കാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. ദീനിനെയും ദൈവിക തൃപ്തിയെയും മുന്തിക്കുന്നതാണ്, പിന്നെ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുമാണ്. പറയുന്നു, ഏത് മാർഗം അവലംബിക്കുന്നതിലാണോ നന്മയും മേന്മയുമുള്ളത്, പ്രസ്തുത സകല മാർഗങ്ങളും മുഖേന ഭൗതികത സമ്പാദിക്കുവിൻ. അല്ലാതെ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്നതും തങ്ങളിൽ ആർക്കും കോട്ടവും ലജ്ജയും ഉണ്ടാക്കുന്നതുമായ വഴി അവലംബിക്കരുത്. അപ്പോൾ അത്തരം ഭൗതികത തീർച്ചയായും പരലോകത്തും നന്മയ്ക്ക് നിദാനമാകുന്നതാണ്. ചുരുക്കത്തിൽ, ഭൗതികത ആർജിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമാകേണ്ടതാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. ഇതുണ്ടാകുകയാണെങ്കിൽ നമ്മൾ ദുആകളിൽ നിന്ന് ശരിയായ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ഒരിക്കൽ ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജമാഅത്ത് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അസാബന്നാർ എന്ന ദുആ നമ്മൾ ദീനിനെ ദുനിയാവിനേക്കാളും മുന്തിക്കുന്നവരാകുന്നതിനും അതുപോലെ ശത്രുക്കൾ ആളിക്കത്തിക്കുന്ന തീയിൽ നിന്ന് സുരക്ഷിതരാകുന്നതിനും വേണ്ടി ധാരാളമായി ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തീ തുപ്പുന്നവയാണ്. അള്ളാഹു നമ്മെ ഈ തീയിൽ നിന്നും രക്ഷിക്കുകയും ഇഹലോകത്തും പരലോകത്തും നന്മകൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. ആയതിനാൽ തങ്ങൾക്കു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും അഹമ്മദികൾ ധാരാളമായി ദുആ ചെയ്യേണ്ടതാണ്. അതുപോലെ റബ്ബനഫ്രി അലൈന സബ്രം വസബ്ബി തഖദാമന വൻസുർന അലൽ കൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിഞ്ഞ് നൽകുകയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ ദുആയും നിരന്തരം അസ്വസ്ഥഭരിതമായ മനസ്സുമായി ചെയ്യേണ്ടതാണ്. റബ്ബന ലാ തുആഖിദ്ന ഇന്നസീന ഔ അഖ്തന റബ്ബന വലാ തഹ്മിൽ അലൈന ഇസ്റം കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന റബ്ബന വലാ തഹ്മിൽന അലാ തഖത്ത ലനാ ബി വഫ്വന വഫ്ർലന വർഹംന അൻത മൗലാന ഫൻസുർന അൽ ഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോവുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ലാത്ത ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആയതിനാൽ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ സ്ഥൈര്യത്തിന് വേണ്ടി റബ്ബന ലാ തുസിഗ് ഖുലൂബന ബാദ ഇദ് ഹദൈതന റബ്ബന ഹബ് ലനാ മിൻ ലദുങ്ക റഹ്മതൻ ഇന്നക അന്തൽ വഹ്ഹാബ്, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നേർവഴിയിൽ ആക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. നീ ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹദാതാവ് എന്ന ദുആയും വളരെയധികം ചെയ്യേണ്ടതാണ്. ഇനി ഇതിനുശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ചില ദുആകളെ സംബന്ധിച്ച് പറയാം. ഒരിക്കൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി പറഞ്ഞു, എനിക്ക് നമസ്കാരത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ദുആ പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി സലംതു നഫ്സി സുൽമൻ കസീറൻ വലാ യഗ്ഫിറു സുനൂബ ഇല്ല അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇന്ദക വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം, അല്ലാഹുവേ, ഞാൻ എൻ്റെ ആത്മാവിനോട് അനേകം അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ വേറാരുമില്ല. ആയതിനാൽ നിന്റെ അടുത്തു നിന്നുള്ള പാപമോചനം എനിക്ക് ചെയ്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിശ്ചയമായും നീ കൂടുതൽ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലാൻ ഹസ്രത്ത് അബൂബക്കറിനെ ആവർത്തിച്ച് ഉപദേശിക്കുകയും ചെയ്തു. മസ്ഹബ് ബിൻ സഅദ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഒരു ഗ്രാമീണവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിത്യവും ചൊല്ലാൻ പറ്റിയ വല്ല കാര്യവും പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറൻ, അല്ലാഹു അക്ബർ കബീറൻ, അൽഹംദുലില്ലാഹി കസീറൻ, സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. അള്ളാഹുവേ, ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല, അവൻ ഏകനാകുന്നു, അവന് യാതൊരു പങ്കുകാരുമില്ല. അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു, ഏറ്റവും അധികം സ്തുതികൾ അള്ളാഹുവിനുള്ളതാകുന്നു. അവൻ പരിശുദ്ധനാകുന്നു, അവൻ സകല ലോകങ്ങളുടെയും നാഥനാകുന്നു. അള്ളാഹു അല്ലാതെ മറ്റാർക്കും യാതൊരു ശക്തിയും കഴിവുമില്ല. അവൻ വളരെയധികം പ്രതാപവാനും യുക്തിജ്ഞനുമാകുന്നു. ആ ഗ്രാമീണവാസി പറഞ്ഞു, യാ റസൂലല്ലാ, ഇത് എന്റെ റബ്ബിനെ സംബന്ധിച്ചുള്ളതാണ്, അവന് ഞാൻ സ്തുതിക്കുന്നു, എനിക്ക് വേണ്ടി എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹു മഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, എനിക്ക് നേർമാർഗം നൽകണമേ, എനിക്ക് ഉപജീവനം നൽകണമേ. മറ്റൊരു വിവരണത്തിൽ അബൂ മാലിക് അഷ്ജഈ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയും ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുകയും ചെയ്യുമായിരുന്നു. അല്ലാഹു മഗ്ഫിർലി വർഹംനി വഹ്ദിനി വാഫിനി വർസുഖ്നി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, എനിക്ക് നേർമാർഗം നൽകണമേ, എനിക്ക് സൗഖ്യം നൽകണമേ, എനിക്ക് ഉപജീവനം അഥവാ ജീവിതവിഭവം നൽകണമേ. രണ്ട് സുജൂദുകൾക്കിടയിലും നമ്മൾ ഈ ദുആയാണ് ചൊല്ലാറുള്ളത്. എന്നാൽ ഇന്ന് ആളുകൾ സുജൂദിൽ നിന്ന് എണീക്കുകയും ഇരിക്കുകയും മാത്രം ചെയ്യുന്നു, ദുആ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അവരുടെ പക്കൽ ഈ ദുആക്ക് യാതൊരു പ്രാധാന്യവുമില്ല. യഥാർത്ഥത്തിൽ ഇത് ചിന്തിച്ചു മനസ്സിലാക്കി ചെയ്യേണ്ടിയിരിക്കുന്നു. റിസ്ക് എന്നതിൽ ഭൗതിക ജീവിത വിഭവത്തോടൊപ്പം ആത്മീയ ജീവിത വിഭവവും വിവക്ഷിക്കപ്പെടുന്നുണ്ട്. അതിലും മുന്നേറണമെന്നതാണ് ഇതിന്റെ വിവക്ഷ. ചുരുക്കത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നതോടൊപ്പം തങ്ങളുടെ പരിഷ്കരണത്തിലും സന്മാർഗത്തിലും ആത്മീയതയിലും മുന്നേറണമെന്ന ലക്ഷ്യത്തോടെയും ദുആ ചെയ്യേണ്ടതാണ്. നമ്മുടെ ദുആകൾ കേവലം ഭൗതികത കരസ്ഥമാക്കാൻ വേണ്ടിയാകരുത്, മറിച്ച് നമ്മുടെ ആത്മീയവും ഭൗതികവുമായ അവസ്ഥകൾ നന്നാക്കാൻ വേണ്ടി നമ്മൾ ദുആകൾ ചെയ്യുകയും അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളും വർഷിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മറ്റൊരു ദുആയെ സംബന്ധിച്ച് ഇങ്ങനെ കാണാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക അല്ലാഹുമ്മ അസ്തഗ്ഫിറുക ലിസംബി വസ്അലുക റഹ്മതിക അല്ലാഹുമ്മ അല്ലാഹുമ്മ സിദ്നി ഇൽമ വലാ തസൂ ഖൽബി ബാദ ഇദ് ഹദൈതനി വഹബലി മില്ലതുങ്ക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, നീ പരിശുദ്ധവാനാകുന്നു. അല്ലാഹുവേ, ഞാൻ എൻ്റെ പാപങ്ങൾക്ക് നിന്നോട് പൊറുക്കലിനെ തേടുന്നു, നിന്നോട് നിന്റെ കാരുണ്യം യാചിക്കുന്നു. അല്ലാഹുവേ, എൻ്റെ അറിവ് വർദ്ധിപ്പിക്കണമേ. നീ സന്മാർഗം തന്ന ശേഷം എൻ്റെ ഹൃദയത്തെ നീ വക്രമാക്കരുതേ. നിന്റെ സവിധത്തിൽ നിന്ന് നീ എനിക്ക് കാരുണ്യം നൽകണമേ. തീർച്ചയായും നീ ഏറെ ഔദാര്യവാനാകുന്നു. ഒരു നിവേദനത്തിൽ ഹദരത്ത് അനസ് ബിൻ മാലിക് വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യത്തിലും അസ്വസ്ഥനാകുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മത്തിക അസ്തഗീസ്. എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനുമായ അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. ഹദരത്ത് അബ്ദുല്ലാ ബിൻ അമർ ബിൻ ആസ് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിശ്ചയമായും നോമ്പുകാരന്റെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുവ തിരസ്കരിക്കപ്പെടുകയില്ല. ഇബ്നു അബി മലീക്ക പറയുന്നു, ഹദ്രത്ത് അബ്ദുല്ലാ ബിൻ അമർ ഇഫ്താര് ചെയ്യുമ്പോൾ ഇങ്ങനെയും ദുവാ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മത്തി കല്ലത്തി വസിയത്ത് കുല്ല ഷൈൻ അൻതഫർലി. അല്ലാഹുവേ, എല്ലാ വസ്തുക്കളിലും വിശാലമായിരിക്കുന്ന നിന്റെ അനുഗ്രഹത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് യാചിക്കുന്നു, നീ എനിക്ക് പുറത്തു തരയണമേ. ഹദ്രത്ത് ഉമ്മ സൽമയിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, റബ്ബി ഗഫർലി വർഹം വഹദിനി ലിത്തരീഖി ലിത്തരീഖിൽ അഖ്വം. എന്റെ നാഥ, എനിക്ക് പുറത്തു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്നെ ഏറെ ഋജുവായതും ശരിയായതും ഉറപ്പുള്ളതുമായ മാർഗത്തിലേക്ക് വഴി നടത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ദുആ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം ശക്തമായി ഈ ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയെ സംബന്ധിച്ച് ഇങ്ങനെ കാണപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മപത്നി ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഔസു ബിക മിൻ അസാബിൽ ഖബർ വ ഔസു ബിക മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ വ ഔസു ബിക മിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്. അല്ലാഹുമ്മ ഇന്നി ഔസു ബിക മിനൽ മഅമിൽ വൽ മഗ്റമി. അല്ലാഹുവേ, ഖബർ ശിഷ്യയിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മസീഹ് ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്നും നിന്നിൽ അഭയം പ്രാപിക്കുന്നു. അല്ലാഹുവേ, പാപങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും നിന്നോട് അഭയം തേടുന്നു. ആരോരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങ് സാമ്പത്തിക ഭാരത്തിൽ നിന്ന് ഇത്രമാത്രം അഭയം തേടുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാമ്പത്തിക ഭാരം അനുഭവിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നു, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുന്നു. ഈ ദുആ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം തികച്ചും പരിശുദ്ധനായിരുന്നു. ഇത് ഉമ്മത്തിനു വേണ്ടി അവർ ഇക്കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയാണ്. അതായത് വ്യാജത്തിൽ നിന്നും വാഗ്ദാന ലംഘനത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ ദുആ ചെയ്തത്. ഇനി ഈ ദുആ ചെയ്യുന്ന നമ്മൾ ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നുണ്ടോ എന്ന് സ്വയം നോക്കുക. ആയതിനാൽ അല്ലാഹു നമ്മെ ഈ വക കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും ഭൗതികമായ നന്മകൾ നൽകാനും നമ്മൾ ഈ ദുആയും ചെയ്യേണ്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയെ സംബന്ധിച്ച് ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. ഇത് നീണ്ട ദുആയാണ്, അതുകൊണ്ട് തർജ്ജമ വായിക്കാം. അല്ലാഹുവേ, ഞാൻ നിന്നോട് അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നോട് തീയുടെ ശിക്ഷയിൽ നിന്നും തീയുടെ പരീക്ഷണത്തിൽ നിന്നും ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ധനാഢ്യതയുടെ പരീക്ഷണത്തിന്റെ ദ്രോഹത്തിൽ നിന്നും പരാശ്രയത്തിന്റെ പരീക്ഷണം കൊണ്ടുള്ള ദ്രോഹത്തിൽ നിന്നും ദജ്ജാലിന്റെ പരീക്ഷണം കൊണ്ടുള്ള ദ്രോഹത്തിൽ നിന്നും അഭയം തേടുന്നു. എന്റെ പാപങ്ങളെ ഹിമകണം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും കഴുകണമേ. കിഴക്കനും പടിഞ്ഞാറിനുമിടയിൽ ദൂരമുണ്ടാക്കിയതുപോലെ എന്റെ ഹൃദയത്തിനും പാപങ്ങൾക്കും ഇടയിൽ ദൂരമുണ്ടാക്കണമേ. ഈ ദുആയിൽ നിരവധി ദുആകൾ വന്നിട്ടുണ്ട്. നേരത്തെ ഇതുപോലുള്ള ഒരു ഹദീസിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്തിരിക്കെ നമ്മൾ എത്രമാത്രം ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുആകൾ തന്നെയാണ് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ജമാഅത്തിപരമായ ജീവിതത്തിൽ പ്രയോജനം നൽകുകയും ചെയ്യുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആകൾ ചെയ്യുമ്പോൾ അനുഭവിച്ച വേദന അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി മാത്രമല്ല ഈ ദുആകൾ ചെയ്തത്, മറിച്ച് തന്റെ ഉമ്മത്തിന് വേണ്ടിയാണ് ചെയ്തത്. ആയതിനാൽ ഈ ദുആകൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ ഏത് രീതിയിലുള്ള വേദനയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എപ്പോഴും ഓർക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും പ്രത്യേകമായി അഭയം തേടിയിരിക്കുന്നു. അതാകട്ടെ ഇക്കാലഘട്ടത്തിൽ അതിന്റെ പാരമ്യത്തിലുമാണ്. ആയതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ യഥാർത്ഥ അനുചരരായ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പ്രത്യേകമായും ഈ ദുആകളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രത്യേകിച്ചും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ, ലോകത്തെ രക്ഷിക്കാൻ ഈ ദുആ വളരെ അനിവാര്യമാകുന്നു. ബുഖാരിയിലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തഹജ്ജുദിലെ ഒരു ദുആയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിൽ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. നീണ്ട ദുആ ആയതുകൊണ്ട് തർജ്ജമ മാത്രം കേൾപ്പിക്കാം. അള്ളാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവരുടെയും പ്രകാശമാണ് നീ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവരുടെയും പരിപാലകനായ നിനക്കാണ് എല്ലാ സ്തുതിയും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളവരുടെയും നാഥനായ നിനക്കാണ് എല്ലാ സ്തുതിയും. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും ആധിപത്യം നിനക്കാണ്, സർവസ്തുതിയും നിനക്കാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാവാണ് നീ. സ്തുതി മുഴുവൻ നിനക്കാണ്, എല്ലാ സ്തുതിയും നിനക്കാണ്. നീ സത്യമാണ്, നിന്റെ വാഗ്ദാനവും സത്യമാണ്, നിന്റെ വചനവും നീയുമായുള്ള ദർശനവും സത്യമാണ്, സ്വർഗവും നരകവും സത്യമാണ്, നബിമാർ സത്യമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലവും സത്യമാണ്, അന്ത്യനാളും സത്യം തന്നെ. അള്ളാഹുവേ, നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, നിന്റെ പേരിൽ ഞാൻ സംവദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. ആയതിനാൽ ഞാൻ മുന്തിച്ചു ചെയ്തതും പിന്തിച്ചു ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണമേ. മുന്തിക്കുന്നവൻ നീയാണ്, പിന്തിക്കുന്നവനും നീ തന്നെ. നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. നീയാണ് എൻ്റെ ആരാധ്യൻ, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ ദുആ കേൾക്കാനിടയായി. അതിലങ്ങ് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി, അല്ലാഹുമ്മ ഫിർലി സംബി വവസ്സി അലി ദാരി വബാരിക്ലി ഫീ മാ റസഖ്തനി. അല്ലാഹുവേ, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, എനിക്ക് വേണ്ടി എന്റെ വീടിന് വിശാലമാക്കണമേ, എനിക്ക് നീ നൽകുന്ന ജീവിത വിഭവത്തിൽ അനുഗ്രഹം ചൊരിയണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിൽ വല്ലതും വിട്ടുപോയതായി തോന്നുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആകൾ മനഃപ്പാഠമാക്കി അല്ലെങ്കിൽ ചുരുങ്ങിയത് തർജ്ജമ ഓർത്തുകൊണ്ട് അതുമല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇതേപോലെ ദുആ ചെയ്യേണ്ടതാണ്. ബുഖാരിയിൽ മറ്റൊരു ദുആ ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വഫീ ബസരി നൂറൻ വഫീ സമഈ നൂറൻ വ അൻ യമിനി നൂറൻ വ അൻ യസാരി നൂറൻ വ ഫൗഖി നൂറൻ വ തഹ്തി നൂറൻ വ അമാമി നൂറൻ വ ഖൽഫി നൂറൻ വ ജഅൽലി നൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ അന്തരവും ബാഹ്യവുമായ നേത്രങ്ങളിലും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ കാതുകളിലും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ വലത്തും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ ഇടത്തും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ മേലെയും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ താഴെയും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ മുന്നിലും എനിക്ക് പ്രകാശം നൽകണമേ, എന്റെ പിന്നിലും എനിക്ക് പ്രകാശം നൽകണമേ, എനിക്കെല്ലാം പ്രകാശമാനമാക്കി തരണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ദുആ ഇങ്ങനെ കാണാം, സിയാദ് ബിൻ ഇലാക്ക തന്റെ പിതൃബൻ ഖുത്ബ ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ, ഞാൻ മോശം സ്വഭാവത്തിൽ നിന്നും മോശം കർമ്മങ്ങളിൽ നിന്നും മോശമായ ആഗ്രഹങ്ങളിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. ഇത് വളരെ സംക്ഷിപ്തമായ ദുആയാകുന്നു, ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഞാൻ മോശം സ്വഭാവത്തിൽ നിന്നും മോശം കർമ്മങ്ങളിൽ നിന്നും മോശമായ ആഗ്രഹങ്ങളിൽ നിന്നും നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്ന ഈ ദുആ വേദനയോടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തിന്മകൾ അകന്നു പോകുന്നതും നന്മകൾ ഉണ്ടാകുന്നതുമാണ്. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, ഹദ്റത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആകൾ ചെയ്തു, ഞങ്ങൾക്കതിലൊന്നും തന്നെ ഓർമ്മയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ദുആ പഠിപ്പിച്ചതായിരിക്കാം. ഒരുപാട് ദുആകൾ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തിൽ പറഞ്ഞു, യാ റസൂലല്ലാ, ഇത്രമാത്രം ദുആകൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കതിലൊന്നു പോലും ഓർമ്മയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ ദുആകളുടെയെല്ലാം ആകത്തുകയായ ഒരു ദുആയെ സംബന്ധിച്ച് പറഞ്ഞു തരട്ടെയോ? ശ്രദ്ധിച്ച് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുക, അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് നിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ നന്മകളും നിന്നോട് യാചിക്കുന്നു. ഞങ്ങൾ നിന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം തേടിയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുകയും ചെയ്യുന്നു. നീ തന്നെയാണ് യഥാർത്ഥ സഹായി. നിന്നോട് തന്നെയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സഹായം കൂടാതെ ഞങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള കഴിവോ ശൈത്താന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തിയോ ഇല്ല. നമ്മൾ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം എല്ലാ സമ്മിളിത ദുആകളും നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കുന്നതുമാണ്. പാപപ്രതിക്കും പുറമയ്ക്കും വേണ്ടിയുള്ള ഒരു ദുആ ഹദരത്ത് അബൂ മൂസ അശ്ശരിയുടെ മകൻ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു, എന്റെ നാഥ, എന്റെ പാപങ്ങളും എന്റെ അജ്ഞതയും എന്റെ എല്ലാ ഇടപാടുകളും എന്റെ അതിക്രമങ്ങളും നീ നല്ല പോലെ അറിയുന്നു. അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ദുആ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇക്കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിടുന്ന് നന്മകൾ മാത്രമായിരുന്നു. പക്ഷേ ഉമ്മത്തിനു വേണ്ടി, ഉമ്മത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു, അള്ളാഹുവേ എന്റെ പാപങ്ങൾ, ഞാൻ ബോധപൂർവം ചെയ്തത് തെറ്റുകളും അജ്ഞത കൊണ്ടും ശരിയായ നിലയിലും സംഭവിച്ച തിന്മകളും എനിക്ക് പുറത്തു തരണമേ. ഇതെല്ലാം എന്നിൽ നിന്ന് സംഭവിച്ചിരിക്കാം. അള്ളാഹുവേ എന്നിൽ നിന്ന് നേരത്തെ സംഭവിച്ചു പോയതും ഇനി ഉണ്ടാകാൻ ഇടയുള്ളതും പ്രകടമായോ അപ്രത്യക്ഷമായോ ചെയ്ത പാപങ്ങളും എനിക്ക് പുറത്തു തരണമേ. നീ തന്നെയാണ് ആദ്യനും അന്ത്യനും. നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. ഇത് ബുഖാരിയിലുള്ള ഹദീസാകുന്നു. ഈ നിവേദനങ്ങൾ നമ്മൾ ഈ ദുആകൾ ചെയ്യുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. പ്രയാസങ്ങളിലും അസ്വസ്ഥതയിലുമുള്ള ഒരു ദുആ ഇപ്രകാരം കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സഹനശീലനും മഹാനുമായ അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. മഹാനും സിംഹാസനത്തിന്റെ നാഥനുമായ അള്ളാഹു അല്ലാതെ മറ്റു ആരാധ്യനുമില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സിംഹാസനത്തിന്റെയും രക്ഷിതാവും അത്യുദാരനുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. പ്രയാസഘട്ടങ്ങളിലുള്ള ഒരു ദുആ ഇപ്രകാരമാകുന്നു. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅസ്സു മിൻ ജഹദിൽ ബലായി ബദർക്കി ശിക്കായി വസൂഇൽ ഖദായി വശമാത്തത്തിൽ അദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസഹനീയമായ പരീക്ഷണഘട്ടത്തിൽ നിന്നും ദൗർഭാഗ്യത്തിൽ നിന്നും മോശമായ വിധിയിൽ നിന്നും ശത്രുക്കളുടെ സന്തോഷത്തിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുമായിരുന്നു. ലോകത്തിലെ ഫിത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി ഔസു ബിക മിൻ ബുഖ്ലി വഔസു ബിക മിൻ മിനൽ ജുബ്നി വഔസു ബിക മിൻ അന്നസദി ഇലാ അർസലിൽ ഉമരി വഔസു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅസാബിൽ ഖബർ. മസ്അബ് ബിൻ സഅദ് ബിൻ അബി വഖാസ് തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഈ വചനങ്ങൾ എഴുത്തും വായനയും പഠിപ്പിച്ചു തരുന്ന പോലെയാണ് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവേ ഞാൻ നിന്നോട് പിശുക്കിൽ നിന്നും ധൈര്യക്ഷയത്തിൽ നിന്നും പടുവാർദ്ധക്യത്തിൽ എത്തുന്നതിൽ നിന്നും ഭൗതിക പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നതിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽപ്പെടുന്നതിൽ നിന്നും അഭയം യാചിക്കുന്നു. ഇത് വളരെ സമ്പൂർണമായ ദുആയാകുന്നു. നേർമാർഗം സിദ്ധിക്കുന്നതിനുള്ള ദുആ ഇതിന്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു. ഇമ്രാം ബിൻ ഹുസൈൻ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പിതാവ് ഹുസൈനോട് പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഉപകാരപ്പെടുന്ന വചനങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. അങ്ങനെ ഹുസൈൻ ഇസ്ലാം സ്വീകരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് എന്നോട് വാഗ്ദാനം ചെയ്ത വചനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മൽഹംനി റുഷ്ദി വഅസ്നി മിൻ ശർരി നഫ്സി. അല്ലാഹുവേ, എനിക്ക് എൻ്റെ സന്മാർഗത്തിൻ്റെ വഴികൾ ഇൽഹാം ചെയ്തു തരണമേ. എൻ്റെ ആത്മാവിൻ്റെ ദ്രോഹത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഈ ദുആയും ഇക്കാലഘട്ടത്തിൽ വളരെയേറെ ചെയ്യേണ്ടിയിരിക്കുന്നു. ശത്രുക്കളുടെ മോശം പദ്ധതികൾക്കെതിരെയുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നാ നജീറുക ഫീ നുഹൂരിഹിം വ നഊസു ബിക മിൻ ശുരൂരിഹിം. ഹദ്രത്ത് അബൂ ബർദ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന് ഭയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവെ അവരെ നേരിടാൻ ഞങ്ങൾ നിന്നെ തന്നെ അവരുടെ നെഞ്ചകങ്ങളിലാക്കുന്നു, അവരുടെ എല്ലാ അശറുകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു. ഈ ദുആയും അഹമ്മദികൾ ഇക്കാലത്ത് ധാരാളമായി ചെയ്യേണ്ടതാണ്. അല്ലാഹു ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഇനി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുഖേന ലഭിച്ച ദുആകളെ സംബന്ധിച്ച് പറയാം. ചില അധ്യാപനങ്ങളും ചില ദുആകളുമുണ്ട്. മൗലവി നസീർ ഹുസൈൻ സാഹിബ് സക്കാദ് അഹ്ലവി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ഹൃദയ സാന്നിധ്യത്തിന്റെ മാർഗങ്ങളെ സംബന്ധിച്ച്, അതായത് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ശ്രദ്ധ കിട്ടുക എന്ന് ചോദിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനുള്ള മാർഗം നമസ്കാരത്തിൽ സ്വന്തം ഭാഷയിൽ ദുആ ചെയ്യുകയാണ്. ഉപരിപ്ലവവും ശ്രദ്ധാവിഹീനവുമായ നമസ്കാരത്തിൽ സന്തോഷിക്കേണ്ട, മറിച്ച് സാധ്യമാകുന്നിടത്തോളം ശ്രദ്ധാപൂർവം നമസ്കരിക്കുക. ശ്രദ്ധ ഉണ്ടാകുന്നില്ലെങ്കിൽ അഞ്ചു നേര നമസ്കാരങ്ങളിൽ ഓരോ നമസ്കാരത്തിലും ദൈവസയുദ്ധത്തിൽ ഓരോ റക്കാത്തിന് ശേഷവും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യുക. അള്ളാഹുവേ, പ്രതാപവാനും കഴിവുടയവനുമായ നാഥ, ഞാൻ പാപിയാകുന്നു. എത്രത്തോളം എന്നാൽ പാപങ്ങളുടെ വിഷം എൻ്റെ മനസ്സിനെയും എൻ്റെ നാടിഞ്ഞരമ്പുകളെയും സ്വാധീനിച്ചത് കാരണം നമസ്കാരത്തിൽ എനിക്ക് ആർദ്രതയും മനസാന്നിധ്യവും ലഭ്യമാകുന്നില്ല. നീ നിന്റെ അനുഗ്രഹാതിരേഖത്താൽ എൻ്റെ പാപങ്ങൾ പൊറുക്കുകയും എൻ്റെ ന്യൂനതകൾ മാപ്പാക്കുകയും എൻ്റെ ഹൃദയത്തെ മൃദുലമാക്കുകയും എൻ്റെ ഹൃദയത്തിൽ നിന്റെ മഹത്വവും ഭയവും സ്നേഹവും കുടിയിരുത്തുകയും അങ്ങനെ എൻ്റെ ഹൃദയ കാഠിന്യം അകറ്റുകയും നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാക്കുകയും ചെയ്യണമേ. നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവിനോട് ദുആ ചെയ്യുവിൻ. ഒരിടത്ത മഹാത്മാവ് ഇപ്രകാരം ദുആ ചെയ്യുന്നു, അല്ലയോ എൻ്റെ അവതാരിവാനായ നാഥ, ഞാനൊന്നിനും കൊള്ളരുതാത്ത ഒരു പാപിയും അലസനുമായ ദാസനാകുന്നു. നീ എന്നിൽ ദ്രോഹത്തിനു മേൽ ദ്രോഹം കാണുകയും എനിക്ക് മേൽക്കുമേൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. എന്നിൽ പാപങ്ങൾക്ക് മേൽ പാപം കാണുകയും നീ ഔദാര്യങ്ങൾക്ക് മേൽ ഔദാര്യം ചൊരിയുകയും ചെയ്തു. നീ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ മൂടിവെക്കുകയും നിന്റെ അനന്തമായ അനുഗ്രഹങ്ങളാൽ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആയതിനാൽ ഇനിയും നീ കൊള്ളരുതാത്തവനും പാപങ്കലിനുമായ എനിക്കുമേൽ കരുണ കാണിക്കണമേ. എൻ്റെ ധിക്കാരവും നന്ദികേടും പുറത്തു തരണമേ. എനിക്ക് എൻ്റെ ഈ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകണമേ. നീയല്ലാതെ മറ്റൊരു അഭയദാതാവും ഇല്ല തന്നെ. ആമീൻ. ഈ ദുആ എല്ലാ ദിവസവും തീർച്ചയായും ചൊല്ലണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദുആ ഹുസൂർ അലി ഇസ്ലാം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അബ്ബൽ റളിയല്ലാഹു അൻഹു എഴുതിയ കത്തിൽ രേഖപ്പെടുത്തിയതാണ്. ആ മഹാത്മാവിന്റെ സ്ഥാനം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എത്രമാത്രം ശ്രദ്ധാപൂർവം ഈ ദുആ ചെയ്യണമെന്ന് ചിന്തിക്കുക. ഹദ്റത്ത് ഖലീഫ അവ്വലിനാണ് ഈ ദുആ എഴുതിയത്. അപ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ ദുആ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുആ ആണെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു ദുആ ആ മഹാത്മാവിന്റെ വിനയവും ദൈവഭയവും വെളിപ്പെടുത്തുന്നു. അത് നമ്മളും നമ്മുടെ അവസ്ഥകളെ വിലയിരുത്തിക്കൊണ്ട് ചെയ്യാൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുമുണ്ട്. ആ മഹാത്മാവ് പറയുന്നു, അല്ലയോ റബ്ബുൽ ആലമീൻ, എനിക്ക് നിന്റെ ഔദാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിവില്ല. നീ വളരെയേറെ കാരുണ്യവാനും ഔദാര്യവാനുമാകുന്നു. നിന്റെ അനന്തമായ ഔദാര്യങ്ങൾ എനിക്ക് മേലുണ്ട്. ഞാൻ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. എനിക്ക് ജീവിതം കൈവരുന്നതിന് വേണ്ടി നീ നിന്റെ സ്വച്ഛമായ സ്നേഹം എന്നിൽ സന്നിവേശിപ്പിക്കണമേ. എൻ്റെ തെറ്റുകൾ മറച്ചു വെക്കണമേ. നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ. ഞാൻ നിന്റെ കോപം എന്നിൽ വർഷിക്കുന്നതിൽ നിന്ന് നിന്റെ അന്തസ്സാർന്ന മുഖത്തെ മുൻനിർത്തി നിന്നോട് അഭയം യാചിക്കുന്നു. കാരുണ്യം വർഷിക്കണമേ, കാരുണ്യം വർഷിക്കണമേ, കാരുണ്യം വർഷിക്കണമേ. ഇഹപര ലോകങ്ങളുടെ ആപത്തുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ എല്ലാ അനുഗ്രഹാശിസും നിന്റെ കരങ്ങളിൽ തന്നെയാകുന്നു. ആമീൻ. ഇനിയൊരു ദുആ ആ മഹാത്മാവ് പൈഗാമെ സുലഹ് അഥവാ മൈത്രി സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പറയുന്നു, അല്ലയോ സർവശക്തനായ ദൈവമേ, പ്രിയ മാർഗദർശക, സത്യസന്ധരും നിഷ്കളങ്കരുമായ ഭക്തജനം നിന്നെ പ്രാപിക്കുന്ന ആ മാർഗത്തിൽ നീ ഞങ്ങളെ നടത്തുകയും കാമ ക്രോധ ലാഭ മോഹാൽ മത്സരാദി രാഗങ്ങളുടെ സംതൃപ്തി തേടുന്ന വഴിയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. മറ്റു സ്ഥലത്ത് നമുക്ക് ഉപദേശം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഏറ്റവും നല്ല ദുവ അള്ളാഹുവിന്റെ തൃപ്തിയും തിന്മകളിൽ നിന്ന് മോക്ഷവും ലഭിക്കുന്നതിനുള്ള ദുവായാകുന്നു. എന്തെന്നാൽ പാപങ്ങൾ കാരണമാണ് ഹൃദയം കഠിനമാവുകയും മനുഷ്യൻ ലൗകികതയുടെ കീടമായി മാറുകയും ചെയ്യുന്നത്. ഹൃദയത്തെ കഠിനമാക്കുന്ന പാപങ്ങൾ നമ്മിൽ നിന്ന് അകലുന്നതിനും അവന്റെ തൃപ്തിയുടെ മാർഗങ്ങൾ കാണിച്ചു കിട്ടുന്നതിനുമാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ദുആ, ഞങ്ങൾ നിന്റെ പാപികളായ ദാസന്മാരാകുന്നു, സ്വേച്ഛകൾ അതിജയിച്ചു നിൽക്കുന്നു, നീ ഞങ്ങൾക്ക് വാപ്പ് നൽകണമേ, പരലോകത്തിലെ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ പരിഷ്കരണത്തിനുള്ള വേദനയിൽ ആ മഹാത്മാവിന്റെ ഒരു ദുആ ഇങ്ങനെ കാണാം, എല്ലാത്തിനും കഴിവുടയവനായ നാഥ, കുട്ടികൾക്കും നിരക്ഷർക്കും നീ ബുദ്ധി നൽകുകയും ഈ ലോകത്തിലെ യുക്തിജ്ഞാനികളുടെയും തത്വജ്ഞാനികളുടെയും കണ്ണുകൾക്ക് മീതെ ശക്തമായ ആവരണമിഴുകയും ചെയ്യുന്നതെന്നതാണ് നിന്റെ പതിവും ശീലവും. എങ്കിലും ഞാൻ നിന്റെ സവിധത്തിൽ വിനയാന്യതനായി അർത്ഥിക്കുകയാണ്. അവരിൽ നിന്നും ഒരു സംഘത്തെ ഞങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കണമേ. അതായത് നീ ചിലരെ കൊണ്ടുവന്നിട്ടുള്ളതുപോലെ വിദ്യാസമ്പന്നരായ ഒരു സംഘത്തെ നീ ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ. അവർക്ക് നീ കണ്ണും കാതും ഹൃദയവും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അവർ നീ യഥാസമയം അയച്ച നിന്റെ അനുഗ്രഹത്തെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമാറാകട്ടെ. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗമനം, അതിന്റെ വില മനസ്സിലാക്കി അത് സ്വായത്തമാക്കാൻ അവർ ശ്രദ്ധിക്കുമാറാകട്ടെ. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഒരു കാര്യവും നിനക്ക് മുന്നിൽ അസാധ്യമായിട്ടില്ല. ആമീൻ. ഇന്ന് നമുക്ക് അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് ഈ ദുആയുടെ ആവശ്യകതയുണ്ട്. ലോകത്തിന്റെ വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന്റെ പരിഷ്കരണം ഉണ്ടാകുകയും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയുമാണെങ്കിൽ മാത്രമേ അവരുടെ നഷ്ടപ്പെട്ട അന്തസ് അവർക്ക് ലഭ്യമാവുകയുള്ളൂ. ലോകത്തിൽ നിന്ന് എല്ലാ ഭാഗത്തും അവരുടെ അധപ്പതനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ നായകന്മാർക്കും പണ്ഡിതന്മാർക്കും വിവേകം നൽകുമാറാകട്ടെ. അവരിലെ തൽപ്രകൃതരായവരെ അള്ളാഹു ഇവിടേക്ക് വലിച്ചുകൊണ്ടുവരുമാറാകട്ടെ. ആയതിനാൽ വളരെ വേദനയോടെ നമ്മൾ ഈ ദുആയും ചൊല്ലേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ദുആയെ സംബന്ധിച്ച് ഇങ്ങനെ കാണാം. ഹദ്റത്ത് നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബിനുള്ള ഒരു കത്തിൽ അദ്ദേഹം എഴുതുന്നു, ഒരുപാട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, വിനയത്തെ തന്റെ ശീലമാക്കി മാറ്റുക, ആചാരവും ശീലവും എന്ന നിലയ്ക്ക് നാവ് കൊണ്ട് ചെയ്യുന്ന ദുആകൾ ഒന്നും തന്നെയല്ല. ദുആകൾ ചെയ്യുമ്പോൾ പറലായ സലാത്തിനു പുറമെ തനിച്ചു നിന്നുകൊണ്ട് സ്വന്തം ഭാഷയിൽ വളരെ വിനയാന്യതമായി, അതായത് ഫർള നമസ്കാരങ്ങളിൽ മാത്രമല്ല മറിച്ച് നഫൽ നമസ്കാരങ്ങളിലും വളരെ വിനയപൂർവം ഒരു അതിനിസ്സാരനായ ദാസനെ പോലെ അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുക. അല്ലയോ റബ്ബുൽ ആലമീൻ, എനിക്ക് നിന്റെ ഔദാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ കഴിവില്ല. നീ വളരെയേറെ കാരുണ്യവാനും ഔദാര്യവാനുമാകുന്നു. നിന്റെ അനന്തമായ ഔദാര്യങ്ങൾ എനിക്ക് മേലുണ്ട്. ഞാൻ നശിപ്പിക്കപ്പെടാതിരിക്കാൻ നീ എന്റെ പാപങ്ങൾ പൊറത്തു തരണമേ. എനിക്ക് ജീവിതം കൈവരുന്നതിന് വേണ്ടി നീ നിന്റെ സ്വച്ഛമായ സ്നേഹം എന്നിൽ സന്നിവേശിപ്പിക്കണമേ. എന്റെ തെറ്റുകൾ മറച്ചു വെക്കണമേ. നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ. ഞാൻ നിന്റെ കോപം എന്നിൽ വർഷിക്കുന്നതിൽ നിന്ന് നിന്റെ അന്തസ്താർന്ന മുഖത്തെ മുൻനിർത്തി നിന്നോട് അഭയം യാചിക്കുന്നു. കാരുണ്യം വർഷിക്കണമേ, കാരുണ്യം വർഷിക്കണമേ, കാരുണ്യം വർഷിക്കണമേ. ഇഹപര ലോകങ്ങളുടെ ആപത്തുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ എല്ലാ അനുഗ്രഹാശിസും നിന്റെ കരങ്ങളിൽ തന്നെയാകുന്നു. ആമീൻ. ഈ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതിന് നമ്മൾ കൂടുതൽ കൂടുതൽ സലാത്ത് ചൊല്ലേണ്ടതും അനിവാര്യമാണ്. സലാത്ത് ചൊല്ലാതെയുള്ള നമ്മുടെ ദുആകൾ വായുവിൽ തൂങ്ങിക്കിടക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് എത്തുന്നതല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വാലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. ഇത് നമ്മൾ ഒരുപാട് തവണ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് ഈ ദുആകൾ ഹൃദയാത്മനാ ചൊല്ലുന്നതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. സ്വന്തം ഭാഷയിലും ദുആ ചെയ്യുക. ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ദുആ പുറപ്പെടുന്ന യഥാർത്ഥ അസ്വസ്ഥതയും ഗതിമുട്ടിയവൻ്റെതുമായ അവസ്ഥയും കൊണ്ട് ദുആ ചെയ്യുക. റമദാൻ അനുഗ്രഹങ്ങളെ സ്ഥായിയായി നിലനിർത്താൻ വേണ്ടിയും ദുആ ചെയ്യുക. നമ്മൾക്ക് ഈ ജുമായുടെയും വരാനുള്ള എല്ലാ ജുമാകളുടെയും അനുഗ്രഹം സ്വായത്തമാക്കാൻ കഴിയുമാറാകട്ടെ. പാകിസ്ഥാനിലോ യമനിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഹദ്രത്ത് മസീമ അലി ഇസ്ലാമിനെ അംഗീകരിച്ചതിന്റെ പേരിൽ ബന്ധനസ്ഥരായവർക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ മോചനത്തിന് വഴിയൊരുക്കുകയും ദ്രോഹികളുടെ അക്രമം അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും നമ്മുടെ തലമുറകൾക്കും യുദ്ധത്തിന്റെ തീയിൽ നിന്ന് രക്ഷ കിട്ടാനും അതിനുശേഷം അതിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിനും ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മെ അതിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്ന ഈ യുദ്ധം തുടങ്ങിയതായി അനുഭവപ്പെടുന്നു. മറിച്ച് ലോകമഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ലോകത്തിലെ ഭരണകർത്താക്കൾക്ക് അതിൽ യാതൊരു ആശങ്കയുമില്ല. അവരുടെ നിഗമനത്തിൽ അവർ സുരക്ഷിതരായിരിക്കും. സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത് അവരുടെ വ്യർത്ഥ വിചാരം മാത്രമാണ്. തങ്ങളുടെ അഹംഭാവത്തെ മുന്തിക്കുകയാണ്. സാധാരണക്കാരെ പറ്റി ചിന്തിക്കുന്നത് പോലുമില്ല. ഇത് തന്നെയാണ് ദജ്ജാലി നീക്കങ്ങൾ. സാധാരണക്കാരെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ വലയിൽ കുരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഏതായാലും പല ഭാഗത്തു നിന്നും ശബ്ദം ഉയരാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അവരുടെ ചെയ്തികൾ ജനങ്ങൾ അള്ളാഹുവിൽ നകറ്റിയിരിക്കുന്നു. അവർ സ്വയം അകലുകയും അതോടൊപ്പം നിർലജ്ജയും ധിക്കാരവും അങ്ങേയറ്റമെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതും അള്ളാഹുവിന് ഇഷ്ടമല്ല. അതിന്റെ പരിണിതി അള്ളാഹുവിന്റെ പിടുത്തത്തിൽ വരിക എന്നുള്ളതാണ്. ഇത്തരുണത്തിൽ അഹമ്മദികൾ തങ്ങൾ അള്ളാഹുവിന്റെ സാമീപ്യത്തേക്ക് എത്തിക്കുകയും ദുആകളിൽ ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ അവരുടെ ദ്രോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതുപോലെ അവരിലെ സൽപ്രകൃതരായ ആളുകളും അവരുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നതുപോലെ മഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പലസ്തീന്റെ അതിരുകളിൽ നിന്നും ഈ യുദ്ധം പുറത്തെത്തിയിരിക്കുന്നു. സിറിയയിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിന് മേൽ ചെയ്ത ആക്രമണം ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും വലിയ അക്രമമാണ്. ഇസ്രായേൽ ചെയ്തതുകൊണ്ട് ലോകം നിശബ്ദമാണ്. ഇനി ഇത് കാരണം യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതാണ്. എന്തെന്നാൽ അവരുടെ സഹായ പ്രവർത്തകർ മരണപ്പെട്ടത് കാരണം ഇപ്പോൾ ശബ്ദകോലാഹലം ഉണ്ടാവുകയും ചില ആളുകൾ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ നിർദോഷികളായ ഫലസ്തീനികൾ മരണപ്പെടുമ്പോൾ ഇവർ നിശബ്ദരായിരിക്കുന്നു. സ്വന്തം ആളുകൾ മരിക്കുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടുന്നു. ഏതായാലും അള്ളാഹു മനുഷ്യത്വത്തെ രക്ഷിക്കുമാറാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥനകളിലൂടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുക.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم ودعوه يستجب لكم ولذكر الله أكبر.